അധ്യായം 24. ചോമണ്ണഗൗഡരെ, ഇന്ന് എവിടെയെങ്കിലും മൈമ ഉണ്ടോ? ജഡധാരി ഭൂത കളിയാട്ടത്തിന് മാത്രമുള്ള പേരാണ് മൈമ. പാലം കടക്കുന്നതിനിടയിൽ നീലകണ്ഠൻ ചോദിച്ചു, താഴെ കോടങ്കിരിത്തോട്ടിൽ ബസവയെ തേച്ച് കുളിപ്പിക്കുകയാണ് ചോമണ്ണ. ബസവ, ജഡധാരി ഭൂതത്തിൻ്റെ കാള, നന്ദി എന്ന സങ്കല്പം. ഇല്ല സ്വാമി, പൊക്കട മീപ്പാപ്പിണ് വെറുതെ കുളിപ്പിക്കുന്നു. തോട്ടിലേക്കുള്ള കൽപ്പടവുകൾ ആരംഭിക്കുന്നിടത്ത് ചെമ്പരത്തിവേലിയുടെ മുകളിൽ ബസവയുടെ ചിത്രപ്പണികൾ ചെയ്ത വർണ്ണശബളമായ പുതപ്പ് മടക്കി വച്ചിട്ടുണ്ട്. തൊഴുത്തിൽ നിന്നും പുറത്തേക്കിറങ്ങുമ്പോഴൊക്കെ അത് പുതപ്പിക്കണം. കാള വെള്ളത്തിൽ എഴുന്നേറ്റ് നിന്നു. ആരും നോക്കി നിന്നു പോകും വിധമാണ് കാളയുടെ എടുപ്പും കൊഴുത്ത ഗാംഭീര്യവും. ചോമണയേക്കാൾ ഉയരമുണ്ട്. ബസവയെ ആദ്യം കണ്ട ദിവസം നീലകണ്ഠൻ്റെ ഓർമ്മയിൽ വന്നു. പഞ്ചിക്കൊപ്പം ഭാഗ്യത്തിമാർക്കണ്ഠം ചുറ്റിക്കാണാൻ പോയപ്പോഴാണ്. ഒരു കുടമണിയുടെ കിലുക്കം കേട്ട് കൗതുകപ്പെടുമ്പോൾ പെട്ടെന്ന് വഴിയിൽ നിന്ന് മാറി നിൽക്കാൻ പഞ്ചി ആവശ്യപ്പെട്ടു. ബസവ വരുന്നുണ്ട്. ചോരക്കണ്ണുള്ള കൊമ്പൻമീശയുള്ള കറുത്തു മെലിഞ്ഞ ചോമണ്ണഗൗഡരുടെ പിന്നിലായി കൂറ്റിനൊരു കാള വളരെ ശാന്തനായി കടന്നുപോയപ്പോൾ വിസ്മയം തോന്നി. ബസവയെക്കുറിച്ചുള്ള കഥകൾ അന്നാണ് കേട്ടത്. ജഡധാരി ഭൂതത്തിൻ്റെ ചടങ്ങിനു വേണ്ടി മാത്രമായി ഗൗഡന്മാർ വളർത്തുന്ന കാളയാണ് ബസവ. ഗൗഡന്മാർക്കേ അതിനവകാശമുള്ളൂ. ചിട്ടവട്ടങ്ങൾ കുറച്ചൊന്നുമല്ല, പ്രത്യേകമായ തൊഴുത്തു വേണം. ഒരിക്കലും മേയാനും ഇണചേർക്കാനും വിടില്ല. സ്ത്രീകൾ തൊടാൻ പാടില്ല. ആർത്തവകാലത്ത് സ്ത്രീകൾ തൊഴുത്തിനരികിലൂടെ നടക്കുക പോലുമില്ല. പുരുഷന്മാർ ശരീരം ശുദ്ധി ചെയ്ത ശേഷമേ പുല്ലും വെള്ളവും കൊടുക്കുകയുള്ളൂ. എടമലയിലോ മല്ലത്തടുക്കയിലോ ബദിയാറുവിലോ മൈമ ഉണ്ടെങ്കിൽ വൈകുന്നേരത്തോടെ ബസവയെ പന്തലിലെത്തിക്കും. രാത്രി കളിയാട്ടത്തിന് മുമ്പ് ആയിരങ്ങൾക്ക് അന്നദാനമുണ്ട്. പക്ഷേ ആദ്യം ബസവയ്ക്ക് നൽകിയ ശേഷമേ മനുഷ്യർക്ക് വിളമ്പുകയുള്ളൂ. പുരുഷന്മാർ ഉണ്ടാക്കിയ നെയ് ചേർക്കാത്ത വിഭവങ്ങളെ ബസവയ്ക്ക് പാടുള്ളൂ എന്നും നിയമമുണ്ട്. ചെമ്പരത്തിവേലിക്കരികിലൂടെ കുറേ ദൂര നേരം നടന്നിട്ടും നീലകണ്ഠൻ്റെ മനസ്സിൽ നിന്നും ബസവയുടെ ഗാംഭീര്യം മറഞ്ഞുപോയില്ല. തുളുനാട്ടിലെ കന്നുകാലികളുടെ അളവ് മറ്റൊരു ദേശത്തിലുമില്ല. രാജ്യം ചുറ്റിവന്ന എൻമകജയിലെ മദനപൂജാരിയാണ് പഞ്ചിയെ അത് ബോധ്യപ്പെടുത്തിയത്. ജേഴ്സി പശുക്കൾ തോണി പോലെയാണ്. നമ്മുടെ കാലികളുടെ രൂപഭംഗിയോ പുള്ളികളുടെ നിറവൈവിധ്യമോ കരുത്തോ മറ്റാരും അവകാശപ്പെടുകയില്ല. അന്നേരം ഒരു വിഷാദം വിചാരിക്കാതെ നീലകണ്ഠൻ്റെ ബോധത്തെ ഗ്രസിച്ചു. ഇവിടെയാണ് ഇപ്പോൾ പശുക്കിടാങ്ങൾ വിചിത്ര രൂപികളായി പിറക്കുന്നത്, വേഗം മരിച്ചു പോകുന്നത്. മദനപൂജാരിയുടെ തുളുനാട് മഹിമ പുരാണമാവുകയാണോ? ബസവയായി വളർത്താൻ പോലും ഒരു കിടാവിനെ കിട്ടാത്ത നാടായി എൻമകജെ മാറിപ്പോകുമോ? സ്വർഗത്തിലെത്തുമ്പോൾ ആഞ്ഞിലിച്ചൂട് ശൂന്യമായിരുന്നു. ശ്രീരാമ എത്തിയിട്ടില്ല. താൻ നേരത്തെ എത്തിയതാവാം. വാച്ചില്ലാത്തതുകൊണ്ട് സമയം ഊഹിച്ച് പുറപ്പെടുകയേ നിവൃത്തിയുള്ളൂ. 6 കൊല്ലമായി സമയത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും പുറത്തു കടന്നിട്ട്. ഇനി ഒരു വാച്ച് വേണം, നീലകണ്ഠൻ വിചാരിച്ചു. കൽത്തറയിൽ കയറിയിരുന്നു. കടകളൊന്നും തുറന്നിട്ടില്ല. കയറ്റത്തിൻ്റെ ആരംഭത്തിൽ മരങ്ങൾക്കിടയിൽ കൊട്ടാരം പോലെ സ്വർഗവീട് ഉയർന്നു നിന്നു. സ്വർഗമല്ല, അക്ഷരാർത്ഥത്തിൽ നരകമാണ് ഈ നാട്, അയാൾ വിചാരിച്ചു. എൻഡോസൾഫൻ തെളിക്കുന്നതിന് മുമ്പ് ഈ നാട്ടിൽ പൊന്ന് വിളഞ്ഞിരിക്കണം. അത്ര വളക്കൂറും ജലസമൃദ്ധിയും ഉള്ള മണ്ണാണിത്. അതുകൊണ്ടാവും സ്വർഗം എന്ന് പേര് ലഭിച്ചത്. മറ്റൊരു കഥ കേട്ടത് തേനീച്ച കർഷകരുടെ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ സുബ്ബനായിക്കിൻ്റെ നാവിൽ നിന്നാണ്. അതും ഭൂമിശാസ്ത്രപരമായ നിഗമനമാണ്. സ്വർഗത്തിൽ നിന്നും കയറിപ്പോകുന്ന റോഡരികിലാണ് പ്രസിദ്ധമായ എടമലൈ തറവാട്, ജഡധാരി ഭൂതത്തിൻ്റെ കളിയാട്ടമുള്ള തറവാട്. 2 വലിയ മലകൾക്കിടയിലാണ് ആ മന. പണ്ട് എടമുലൈ എന്നായിരുന്നുവത്രേ ആ സ്ഥലത്തിൻ്റെ പേര്. മലകൾ ഭൂമിയുടെ മുലകളാണ്. സ്വർഗത്തിൽ നിന്നും താഴോട്ടുള്ള ഇറക്കം അവസാനിക്കുന്നത് മുളക്കാല് എന്ന സ്ഥലത്താണ്. അപ്പോൾ മുലയും കാലുമായി. രണ്ടിനും മധ്യയുള്ള ഉർവരമായ സ്ഥലമാണ് സ്വർഗം. ആരെയും വശീകരിക്കുന്ന ഫലഭൂയിഷ്ടമായ മണ്ണ്. ഭൂമിയെ സ്ത്രീയായി സങ്കല്പിച്ചതിലെ ഔചിത്യം നീലകണ്ഠന് ഇഷ്ടമായി. ആലോചിച്ചു വന്നപ്പോൾ രണ്ട് കഥകളുടെയും അർത്ഥം ഒന്നു തന്നെയാണല്ലോ എന്നും തോന്നി. ചിന്തകളങ്ങനെ കാടുകയറും നേരത്ത് പിന്നിൽ മഹീന്ദ്രയുടെ ഇരമ്പം. ശ്രീരാമ പുഞ്ചിരിയോടെ തലനീട്ടി. ഗുഡ് മോർണിംഗ്. സോറി നീലകണ്ഠൻ, ഞാൻ 10 നിമിഷം ലേറ്റായി. ഓ സാരമില്ല. വാച്ചിനുള്ള ആഗ്രഹം ഉപേക്ഷിച്ച് വണ്ടിയിൽ കയറുമ്പോൾ ശ്രീരാമ പറഞ്ഞു, പ്രകാശ മത്തു സദാനന്ദ എല്ലാവരും വഴിയിന്ന് കയറും. വണ്ടി കയറ്റം കയറാൻ തുടങ്ങി. മലയുടെ ഉച്ചയിലെത്തിയപ്പോൾ പച്ച നിറത്തിലുള്ള ബോർഡിനരികിൽ പ്രകാശയും സദാനന്ദയും ഡോക്ടറും നിൽപ്പുണ്ടായിരുന്നു. ശ്രീരാമ പറഞ്ഞു, ഇവിടെ നിന്നാണ് സ്വർഗ ഡിവിഷനിലെ PCK യുടെ കശുമാവിൻ തോട്ടം തുടങ്ങുന്നത്. ബോർഡിൽ തോട്ടത്തിൻ്റെ വിസ്തീർണവും മറ്റും എഴുതി വച്ചത് പെയിൻ്റിളകി അവ്യക്തമായിരുന്നു. ചുവന്ന നിരത്തിൽ ഏറ്റവും അടിയിൽ കുറിച്ച അക്ഷരങ്ങൾ നീലകണ്ഠൻ വായിച്ചു: വാണിംഗ്, ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. റോഡിൻ്റെ വശത്ത് കുത്തനെയിറങ്ങുന്ന ചെമ്മൺ റോഡിലേക്ക് ചൂണ്ടി ശ്രീരാമ പറഞ്ഞു: ഇത് എടമലൈ തറവാട്ടിലേക്കുള്ള റോഡ്. വർഷത്തിൽ ജഡദാരിമയമുണ്ട്. ഇവിടെ നിങ്ങൾ ഒരിക്കലെങ്കിലും കളിയാട്ടം കാണണം. എടത്താൽ പൊങ്ങാത്ത അത്രയും സ്വർണത്തിലും വെള്ളിയിലുമുള്ള ഓർണമെൻറ്റ്സ് ഭൂത അണിയും. അതെല്ലാം ചെരുതിക്കുന്നത് ഈ തറവാട്ടിലാണ്. നീലകണ്ഠൻ താഴോട്ട് നോക്കി. നിറയെ കാടാണ്. ഇടയ്ക്ക് ചില കെട്ടിടങ്ങളുടെ മേൽക്കൂര മിന്നൽ പോലെ കണ്ടു. റോഡിൽ കയറിയ കാലിക്കൂട്ടം കടന്നു പോകുന്നതുവരെ കാത്തിരുന്ന് ശ്രീരാമ പിന്നിലേക്ക് നോക്കി അഭിപ്രായപ്പെട്ടു: ഈ യാത്ര നമ്മൾ കുറേ മുന്നേ നടത്തേണ്ടതായിരുന്നു. ഡോക്ടർ തല കുലുക്കി. നാടിൻ്റെ ശാപം ആ വിഷമാണെന്ന് നമുക്ക് മുന്നേ തിരിഞ്ഞില്ലല്ലോ. 25 വർഷമാണ് ആ കാളക്കൂടം നമ്മുടെ നാട്ടിന് മേലെ ചീറ്റിയത്. നീലകണ്ഠൻ ചോദിച്ചു: നേതാവ് ഇന്ന് ഉണ്ടാവില്ലേ? നമ്മൾ പോയിട്ട് വെറുതെയാവില്ലല്ലോ. പ്രകാശ പറഞ്ഞു: ഇന്ന് ഉണ്ടാവാണ്ടിരിക്കില്ല. ഉച്ചവരെ എൻമകജയൻ്റെ പരാതി കേൾക്കുന്ന ദിവസമാണ്. പെർള ഓഫീസിലുണ്ടാവും. ഓഫീസിന് മുന്നിൽ വണ്ടി ഒതുക്കിയിടുമ്പോൾ പ്രകാശ പറഞ്ഞു: നിങ്ങൾ കയറിയിരിക്കെ, ഞാൻ ടോക്കൺ എടുത്തു വരാം. നീലകണ്ഠൻ അതിശയിച്ചു: ടോക്കൺ? ശ്രീരാമ പറഞ്ഞു: നേതാവ് വരുന്ന ദിവസം ഈയിടെ നല്ല തള്ളുണ്ടാവും, അതുകൊണ്ടാണ്. വിശാലമായ വരാന്തയിലെ കസേരകളിലെല്ലാം ആളുകൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ സൈറൺ മുഴക്കിക്കൊണ്ട് ഒരു വെളുത്ത സ്കോർപിയോ കുതിച്ചു വന്ന് ഓഫീസിന് മുന്നിൽ സഡൻ ബ്രേക്ക് ഇട്ടു. പിന്നാലെ അതേ നിറമുള്ള മറ്റൊരു സ്കോർപിയോവും കുതിച്ചെത്തി. നേതാവ് വന്ന്, സദാനന്ദ പറഞ്ഞു. നേതാവ് ഇറങ്ങി. തൊട്ടാൽ ചോര തെറിക്കുന്ന പരുവത്തിലുള്ള കാൽപാദമാണ് നീലകണ്ഠൻ ആദ്യം കണ്ടത്. പിന്നെ ഒത്ത ശരീരവും വെളുത്ത മുണ്ടും ഷർട്ടും. തക്കാളി പോലെ തുടുത്തൊരു മനുഷ്യൻ. നീട്ടിപ്പിടിച്ച തോക്കുകളുമായി പിന്നിലെ സീറ്റിൽ നിന്നും 3 കരിമ്പൂച്ചകൾ ചാടിയിറങ്ങി ജാഗ്രതയോടെ നേതാവിന് ചുറ്റും അണിനിരന്നു. പ്രത്യേക വാതിലിലൂടെ നേതാവ് അപ്രത്യക്ഷനായപ്പോൾ സുരക്ഷാഭടന്മാർ വാതിൽക്കൽ കാവൽ നിന്നു. നീലകണ്ഠൻ ആശ്ചര്യഭരിതനായി. ഇതെന്ത് കഥ? ശ്രീരാമ മന്ത്രിച്ചു. നേതാവിൻ്റെ ജീവന് ഭീഷണിയുണ്ടോലും. 5-6 കൊല്ലായി സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള സുരക്ഷയാണ്. 2-ാമത്തെ കാറിൽ നിന്നും നേതാവിനെ പോലെ വസ്ത്രധാരണം ചെയ്ത അതേവിധം ചലനങ്ങളുള്ള 5 ചെറുപ്പക്കാർ ഇറങ്ങി. നേതാവിൻ്റെ അത്ര തടിയില്ലെങ്കിലും അവരും കൊഴുത്തുരുണ്ടിരുന്നു. പ്രത്യേക വാതിലിലൂടെ അവരും കയറിപ്പോയി. കരിമ്പൂച്ചകൾ അക്ഷമയോടെ കെട്ടിടത്തെ വലം വയ്ക്കാൻ തുടങ്ങി. നേതാവ് ദർശനം തുടങ്ങി. സന്ദർശകർ ക്യൂവിൽ അണിനിരന്നു. വാതിൽ തുറന്ന് നേതാവ് പുറത്തേക്ക് വരും എന്ന് നീലകണ്ഠൻ കരുതിയത് വെറുതെയായി. ഒരു ചെറിയ കിളിവാതിലാണ് തുറക്കപ്പെട്ടത്. അതിലൂടെ നേതാവിൻ്റെ മുഖം മാത്രമേ കാണാനുള്ളൂ. കുമ്പസാരിക്കുന്നത് പോലെ ജനങ്ങൾ അതിലൂടെ സംസാരിച്ച് മെമ്മോറാണ്ടം കൊടുക്കുന്നു. നീലകണ്ഠന് വല്ലാത്തൊരു അസ്ഥിരത തോന്നി. സദാനന്ദ പറഞ്ഞു: ഇങ്ങനെ നേതാവിനെ കാണാൻ കിട്ടു. മനുഷ്യരുടെ മുന്നിൽ വരിയില്ല, സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട്. ക്യൂവിൽ ശ്രീരാമയുടെ ഊഴമെത്തിയപ്പോൾ നേതാവ് എന്തു പറയുമെന്ന് കേൾക്കാൻ മറ്റുള്ളവരും ചുറ്റും കൂടി. തേനീച്ച കൃഷിക്കാരുടെ മെമ്മോറാണ്ടം നൽകി നാടിൻ്റെ ദയനീയ ചിത്രം ശ്രീരാമ വിവരിച്ചു. ശ്രീരാമ നിർത്തിയപ്പോൾ ഡോക്ടർ സ്വർഗത്തിലെ രോഗികളെക്കുറിച്ച് പറയാൻ തുടങ്ങി. തല കുനിച്ച് കണ്ണടച്ച് കേൾക്കുന്നതല്ലാതെ നേതാവ് ഒന്നും മിണ്ടുന്നില്ല. ആ കാഴ്ച നീലകണ്ഠന് അസഹ്യമായി. പെട്ടെന്ന് മുന്നോട്ട് കയറി നിന്ന് മുഴക്കമുള്ള ശബ്ദത്തിൽ അയാൾ പറഞ്ഞു: ക്ഷമിക്കണം സാർ, ഓരോ വീട്ടിലും 3-4 രോഗികളാണ്. മരുന്ന് വാങ്ങാൻ പോലും നിവൃത്തിയില്ല. പട്ടിണിയാണ് പല വീട്ടിലും. ഒന്ന് വന്ന് നോക്കണം സാർ. അപ്പോഴറിയാം ഈ ദുരത്തിനെല്ലാം കാരണം ആ വിഷമാണ്, എൻഡോസൾഫാൻ. അതുവരെ തുളുവും കന്നഡയും കലർന്ന മലയാളമായിരുന്നു. അച്ചടി മലയാളത്തിലുള്ള കൂസലില്ലായ്മ കേട്ട് നേതാവ് അത്ഭുതക്കണ്ണ് തുറന്നു. നീലകണ്ഠനെ രൂക്ഷമായി നോക്കി. ആ മിഴികളിൽ നിന്നും അഗ്നി വമിക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോയി. നേതാവ് മുരണ്ടു: നീ ആര്? നീലകണ്ഠൻ, ഞാൻ സ്വർഗത്തിലെ. പൂർത്തിയാക്കുന്നതിന് മുമ്പ് നേതാവ് ശ്രീരാമയോട് പറഞ്ഞു: ശരി, ഞാൻ വേണ്ടത് ചെയ്യാം. അവർ പുറത്തിറങ്ങി. എല്ലാവരുടെ വാക്കുകളിലും ആഹ്ലാദമുണ്ട്. നേതാവ് പറഞ്ഞാൽ പറഞ്ഞതാണ്. വണ്ടിയിലിരിക്കുമ്പോഴും നീലകണ്ഠൻ ഒന്നും മിണ്ടിയില്ല. അയാൾ ആകെ അസ്വസ്ഥനായിരുന്നു. നേതാവ് ഭയങ്കരനായ തട്ടിപ്പുകാരനെന്ന ചിന്ത അയാളെ കാർന്നുകൊണ്ടിരുന്നു. പലവട്ടം നാവ് പൊന്തിയെങ്കിലും മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതി മൗനം അവലംബിച്ചു. നീലകണ്ഠൻ്റെ ആലോചന കാടുകയറി. നേതാവ് സമനിലയിലല്ലേ ദർശനം നൽകിയത്? അയാൾ മദ്യപിച്ചിട്ടുണ്ടാകുമോ? അകത്തയാൾ നിൽക്കുന്നത് നഗ്നനായിട്ടായിരിക്കുമോ? മെമ്മോറാണ്ടങ്ങൾ വാങ്ങുമ്പോഴും ജനങ്ങളുടെ ദുഃഖം കേൾക്കുമ്പോഴും അയാൾ രതിസുഖം അനുഭവിക്കുന്നുണ്ടോ? അകത്തൊരു പെൺചിരിയും വളക്കിലുക്കവും കേട്ടത് താൻ മാത്രമായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ ബാലിശമായ ചിന്തകൾ വേഗം മനസ്സ് വിട്ടൊഴുകുകയാണ് പതിവ്. പക്ഷെ ജീപ്പിറങ്ങി ജഡദാരിമലയിലേക്ക് നടക്കുമ്പോഴും നീലകണ്ഠൻ്റെ മനസ്സിൽ സംശയങ്ങൾ പെരുകിക്കൊണ്ടിരുന്നു.